الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم ما بعد നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ തലാഖും അതേപോലെ തലാഖുമായി ബന്ധപ്പെട്ട ഇദ്ദ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുല്ലുൾ ഈ വിഷയങ്ങളാണ് സംസാരിച്ചത്. ഇനി ഈ ഒരു ക്ലാസ്സിൽ ബാക്കിയതിൻ്റെ ചില അനുബന്ധ വിഷയങ്ങൾ. തലാഖിനെ പോലെ തന്നെ അതിൻ്റെ ഹുക്മ് ചില വ്യത്യാസത്തോടുകൂടി നിലനിൽക്കുന്ന മസലകളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞത് കൊല്ലൽ, പിന്നെ ഒന്ന് അൽഈല. അൽഈല പിന്നെ ബിഹാർ. പിന്നെ അല്യാൻ. ഈല എന്ന് പറഞ്ഞാൽ ഒരു നിർണീത കാലം ഭാര്യനെ പ്രാപിക്കുകയില്ല എന്നൊരാൾ അള്ളാഹുവിന് സത്യം ചെയ്ത് ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാണ് ഈല എന്ന് പറയുന്നത്. ഭാര്യനോട് പറയാൻ ഞാൻ ഇനിയുമായിട്ടുള്ള ലൈംഗിക ബന്ധമില്ല എന്ന് അള്ളാഹുവിന് സത്യം ചെയ്തിട്ട് പറയുന്നു. അള്ളാഹു സത്യം ചെയ്ത് ഭാര്യനോട് പറയാൻ ഞാൻ നീ ആയിട്ടുള്ള ശാരീരിക ബന്ധം ഇല്ല. അതിനാണ് ഇല എന്നത്. എന്താ ഇല എന്റെ സ്വത്തുന്ന് ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ പണത്തെ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ ചില ഭർത്താക്കന്മാരങ്ങനെ പറഞ്ഞു പോകും. ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ എന്ത് ചെയ്യും? സ്ത്രീകൾ അങ്ങനെ കെട്ടിയിടും. വിവാഹമോചനം നടത്തിയിട്ട് അവരെ പറഞ്ഞേക്കൂല എന്നാ ഭാര്യയാണെന്നുള്ളതിലുള്ള പരിഗണനയില്ല. മനസ്സിലായി? ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഇസ്ലാം ഈ സമ്പ്രദായത്തിൽ ചില നിയമങ്ങൾ വെച്ചു. മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ലില്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം فتربصن بأنفسهن أربعة أشهر فإن طاعوا فإن الله غفور رحيم. സ്ത്രീകൾ ഇങ്ങനെ ഈല നടത്തിയിട്ടുണ്ട് എങ്കിൽ നാല് മാസം ആ സ്ത്രീകൾ കാത്തിരിക്കണം. നാല് മാസം സ്ത്രീകൾ കാത്തിരിക്കണം. അപ്പോ ഭാര്യനോട് ഭർത്താവ് ഞാൻ നിന്നെ പ്രാപിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം? നാല് മാസം കാത്തിരിക്കണം. ആ നാല് മാസത്തിനുള്ളിൽ ഭർത്താവ് ഭാര്യനെ പ്രാപിക്കുകയാണ് എങ്കിൽ അയാൾക്ക് പ്രാപിക്കാവുന്നതാണ്, അവർക്ക് ബന്ധം നന്നാക്കാം, എന്നിട്ട് ഭാര്യയെ പ്രാപിക്കാം. പക്ഷെ അയാൾ സത്യം ചെയ്തതിനുള്ള പ്രായശ്ചിത്തം നൽകണം. അയാൾ തന്റെ സത്യം ഒഴിവാക്കി ഭാര്യയെ പ്രാപിച്ചാൽ സ്വീകരിച്ചാൽ സത്യം ചെയ്തതിനുള്ള പ്രായശ്ചിത്തം നൽകണം. അതെന്താ സത്യം ചെയ്തതിനുള്ള പ്രായശ്ചിത്തം? പത്ത് മിസ്കിനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പത്ത് മിസ്കിനുകൾക്ക് വസ്ത്രം നൽകുക, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക, അതും അല്ലെങ്കിൽ മൂന്ന് ദിവസം, ഇത് മൂന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് വരിക്കും. മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ലാ യുആഖിദുകും അല്ലാഹു ബില്ല റിസി അയ്മാനികും വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ അയ്മാൻ ഫകഫാറതുഹു ഇത്ആമു അശറത്തി മസാകീന മിൻ ഔസതി മാ തുത്അ്ഇമൂന അഹ്ലൈകും ഔ കിസ്വതുകും ഔ തഹ്രീറു റഖബ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അതാണ്. അപ്പൊ നാല് മാസത്തിനുള്ളിൽ അവര് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്കത് ആകാവുന്നതാണ്. പക്ഷെ അവർ സത്യം ചെയ്യുന്ന പ്രായശ്ചിത്തം നൽകണം. നാല് മാസം കഴിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യനെ സ്വീകരിച്ചില്ല എങ്കിൽ അപ്പൊ എന്താ? ഹനഫി മദ്ഹബ് ഇതിലെ പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലെങ്കിൽ അനഫി മദഹർ, 4 മാസം കഴിഞ്ഞും ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി അവരുടെ ബന്ധം കഴിഞ്ഞു, തലാഖായി, ഖലാഖ്, ബന്ധം തലാഖായി, മനസ്സിലായി. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, ഷാഫിയാക്കളും അതേപോലെ തന്നെ മാലിക്കുകളും ഹംബലികളും അടങ്ങുന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ് വിവാഹ ബന്ധം മുറിയുകയില്ല. പിന്നെന്താ, ഭാര്യയ്ക്ക് ആവശ്യപ്പെടാം ഭർത്താവിനോട്, നിങ്ങൾ ഒന്നുകിൽ എന്നെ ഭാര്യയെ സ്വീകരിച്ചു അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക, മനസ്സിലായി. അങ്ങനെ ഭാര്യ ഭർത്താവിൽ നിന്ന് തലാക്ക് വാങ്ങണം, ഭാര്യ ഭർത്താവിൽ നിന്ന് തലാക്ക് വാങ്ങണം. ഭർത്താവ് തലാക്ക് നൽകുന്നില്ല എങ്കിൽ അവിടെയാണ് കാതി ഇടപെട്ട് എന്ത് ചെയ്യേണ്ടത്, ബന്ധം ഫഖ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബന്ധം തഫ്രീഖ് ചെയ്യേണ്ടത്, ബന്ധം വേർപ്പെടുത്തേണ്ടത്. പറഞ്ഞ മനസ്സിലായി, ആ അഭിപ്രായമാണ് ശരി, മനസ്സിലായില്ലേ, ആ അഭിപ്രായം ശരി. അഥവാ 4 മാസം കഴിഞ്ഞ് ഭാര്യ ഈ ഭർത്താവ് പ്രാപിക്കണില്ല, മനസ്സിലായില്ലേ, എങ്കിൽ ഭാര്യ ആവശ്യപ്പെടണം, ഒന്നുകിൽ നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കുക അതില്ലെങ്കിൽ എന്റെ ബന്ധം ഒഴിയുക. ഒരു ഭർത്താവ് ബന്ധം ഒഴിയുന്നില്ല എങ്കിൽ അവിടെയാണ് ഇസ്ലാമിൽ ഫഖ് അല്ലെങ്കിൽ തഫ്രീഖ്. തഫ്രീഖ് എന്ന് പറഞ്ഞാൽ ആദ്യ ഇടപെട്ടിട്ട് ബന്ധം വേർപ്പെടുത്തുക. ഇതിനാണ് എന്താ പറയാ, അൽ ഇലാ എന്ന് പറയാം. ഇസ്ലാം അനുവദിച്ചതാണ് ഇലാ, കാരണം ചില സ്ത്രീകളുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ ദൂഷ്യമായിട്ടുണ്ടെങ്കിൽ അതിനൊരു ചികിത്സയെന്നാണ് അനുവദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, ഭാര്യമാരെ ഇലാ നടത്തിയിട്ടുണ്ട്, മനസ്സിലായി. പ്രവാചകത്തിലുള്ള മതങ്ങൾ ഭാര്യമാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവരെ ഇലാവ് നടത്തിയിട്ട് വിട്ടുന്നുണ്ട്. 1 മാസത്തോളം റസൂലുള്ള വിട്ടുന്നുണ്ട്. പിന്നീട് റസൂലുള്ള ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. പ്രശ്നം തീർന്നപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അതൊരു ചികിത്സയാണ്, ആ നിലയ്ക്ക് ആകാവുന്നതാണ്. എന്നാൽ ജാഹിലിയത്ത് കുറേ അക്രമങ്ങൾ ഈ ഇലാവിന്റെ പേരിൽ നിലനിർത്തിയിരുന്നു. ആ അക്രമങ്ങളൊക്കെ ഇസ്ലാം അതിൽ നിന്ന് മാറ്റുകയില്ല. ചില ഭാര്യമാരുമായിട്ട് ഇല്ലല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് റസൂലുള്ള ഇലാ നടത്തിയത്. അതാണ് ഇലാവ്, ഇലാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ബിഹാർ എന്ന് പറഞ്ഞാൽ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ബിഹാർ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്റെ ഭാര്യയെ തനിക്ക് വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരെ ഓട് ഉപമിക്കാം, സാദൃശ്യപ്പെടുത്തുക. തനിക്ക് എന്നേക്കുമായി വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരോട് ഒരാൾ ഭാര്യയെ തെറ്റിദ്ധരിക്കുക, സാദൃശ്യപ്പെടുത്തുക. ഉദാഹരണത്തിന് നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് സാദൃശ്യപ്പെടുത്തലും എന്നിട്ട് അവരോടുള്ള ബന്ധത്തിൽ നകലിലോ. അപ്പൊ നീ എനിക്ക് എന്റെ ഉമ്മയെപ്പോലെ നിഷിദ്ധമാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ മുതുക് പോലെ നിഷിദ്ധമാണ്, അല്ലെങ്കിൽ എന്റെ സഹോദരിയെപ്പോലെ നിഷിദ്ധമാണ്, അല്ലെങ്കിൽ എന്റെ മകളെപ്പോലെ നിഷിദ്ധമാണ്, മനസ്സിലായി. അപ്പൊ ഉമ്മ, സഹോദരി, മക്കൾ ഇവരൊക്കെ എന്നേക്കുമായി വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടതാണ് ഒരാൾക്ക്, ഒരു ഒരാളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളോട് ഭാര്യയെ ഉപമിച്ച് അവരെനിക്ക് ഹറാം എന്ന പോലെ നീയും ഹറാമാണ് എന്ന് പറയലാണ് ബിഹാർ. ഇസ്ലാം വളരെയധികം ആദരിച്ച ബന്ധാണ് വിവാഹ ബന്ധം. ശരി, അതിത്തരം ഉപമകളും അതേപോലെ തന്നെ പ്രയോഗങ്ങളും കൊണ്ട് മലിനാക്കാനും കേടെടുത്താനും അള്ളാഹു സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഹാർ ഇസ്ലാമിൽ ഹറാമാണ്, ബിഹാർ ഇസ്ലാമിൽ ഹറാമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ബിഹാർ ഉണ്ടായിരുന്നു, ജാഹിലിയ കാലത്തിൽ ബിഹാർ ഉണ്ടായിരുന്നു, മനസ്സിലായത്. അത് ഇസ്ലാമിൽ തുടർന്നും വന്നു. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ബിഹാറിനെ തലാഖായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. ബിഹാർ ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾ സ്വന്തം ഭാര്യയോട് പറയാം, നീ എനിക്ക് എന്റെ ഉമ്മനെപ്പോലെ തന്നെ നിഷിദ്ധാമെന്ന് പറഞ്ഞാൽ അത് തലാഖായിട്ട് പരിഗണിച്ചായിരുന്നു, മനസ്സിലായത്. അങ്ങനെയാണ് നബിത്തുള്ള താരസിലമാ തങ്ങളുടെ അടുക്കൽ ഒരു കേസ് വന്നത്. ബിഹാറിന്റെ പൊക്കുന്ന ഹറാമാണ് ഇസ്ലാമിന് അദ്ദേഹം പറഞ്ഞതിന് ഒരാൾ തന്റെ ഭാര്യയെ ഈ രീതിയിൽ ഉപമിച്ചിട്ട് നിഷിദ്ധാക്കാൻ പാടുള്ളതല്ല, അത് ഹറാമാണ്. പ്രവാചകത്തിലാക്കുന്ന അടുക്കലേക്ക് ഒരു കേസ് വന്നു. അഥവാ ഔസുബിൻ സാമിത് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യ ഹൗലബിന്റെ സാലവയെ ബിഹാർ നടത്തി. ഹൗലിയോട് പറഞ്ഞു, അൻതി കഫനരി ഉമ്മി, നിങ്ങൾ എനിക്ക് എന്റെ ഉമ്മയുടെ മുതുക് പോലെ തന്നെ നിശ്ചിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ തലാക്കാണ്, കാരണം എന്താ, തലാക്ക് എന്റെ ഹുക്കുമാണ് ബിഹാറിന് ഉണ്ടായിരുന്നത് ആദ്യകാലം. അപ്പോ ഈ ഔസിൽ നിന്ന് ഹൗലക്ക് കുട്ടികളുണ്ട്, ധാരാളം കുട്ടികളുണ്ട്. അപ്പോ ഇവരെന്തേ സൗല ബിന്ദു സാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് റസൂലുള്ളാഹി സംസാരിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞ പ്രവാചകരെ ഔസ് എന്നെ വിഹാറ് നടത്തി, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഔസിൽ നിന്ന് ബന്ധം വേർപ്പെട്ടതായിട്ടാണ് ഞാൻ അറിയുന്നത്, തലാഖ് നടന്നു, നിങ്ങൾ തമ്മിൽ ബന്ധം വേർപ്പെട്ടിരിക്കും. അപ്പൊ വീണ്ടും പേര് സംസാരിക്കാം റസൂലിനോട്, കുട്ടികളുണ്ട് അതേപോലെ തന്നെ പ്രശ്നങ്ങൾ സംസാരിക്കും. അപ്പോഴത്തെ റസൂലിനെ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഔസിൽ നിന്ന് ബന്ധം മുറിഞ്ഞിരിക്കുന്നു മുസ്ലിമരെ. അങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് വഹി വന്നു. സൂറത്തുൽ മുജാദില അതിന്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ ആവശ്യത്തിൽ അവതീർണമായി മനസ്സിലായ. അപ്പൊ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്നെ പറയാണ്, ഞാന് റസൂലുള്ളാഹിന്റെ ഹുജറിന്റെ അങ്ങേപ്പുറത്തുണ്ട് മനസ്സിലല്ലേ. ഇവരുടെ ചില സംസാരങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്, മുഴുവൻ തിരിയണില്ല. ഞാൻ ആ രീതിയിലാണ് ഇവർ റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നത്. ഞാനിവരെ അത് കേട്ടില്ല, പക്ഷെ അള്ളാഹു സുബ്ഹാന തആല തന്റെ ആകാശങ്ങൾക്ക് ഉപരിയിൽ വെച്ച് ഇവരുടെ ഈ സംസാരം കേൾക്കുകയുണ്ടായി എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരമപരിശുദ്ധൻ തന്നെ എന്നും പറഞ്ഞു തീരുന്നത് ആയിഷ അള്ളാഹുവിനെ മഹത്വപ്പെട്ടതിന്റെ വിഷയത്തിൽ. പിന്നെ അപ്പോ ആ വിഷയത്തിന് ആയത്തിറങ്ങി ബിഹാറിന്റെ വിഷയത്തിൽ. ബിഹാർ ഇസ്ലാമിൽ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, والذين يظاهرون من نسائهم ما هن امهاتهم ان امهاتهم الا اللائي ولدنهم ان തുടങ്ങിട്ട് വൈനഹും ലേ ഹൂലുന മുൻകരൻ മിൻ ഖൗലി വസൂറ. അങ്ങനെ ബിഹാർ നടത്തുന്നവർ വളരെ മോശമായ അതേപോലെ തന്നെ അപരാധപരമായിട്ടുള്ള ഒരു വാക്കാണ് പറയുന്നത് എന്ന് അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാന തആല അതിന്റെ അത് ഇസ്ലാമിൽ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാന തആല അതിന്റെ ഹുക്കും പറഞ്ഞു. എന്താണ് ബിഹാറിന്റെ ഹുക്കും? ഒരാൾ ഭാര്യയെ ബിഹാർ നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വലാത്താവുകയില്ല, പക്ഷെ പ്രായശ്ചിത്തം നൽകണം, എന്നിട്ട് അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് മടങ്ങാം. പ്രായശ്ചിത്തം നൽകിയതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് മടങ്ങാം. ഒരാൾ ഭാര്യനെ ഉമ്മയോട് അല്ലെങ്കിൽ പെങ്ങളോട് അല്ലെങ്കിൽ മകളോടൊക്കെ ഇങ്ങനെ തനിക്ക് വിവാഹ തന്നെ മിന്നലേക്കുമായി നിഷിദ്ധമാക്കപ്പെട്ടവരോട് സാദൃശ്യപ്പെടുത്തിയിട്ട് ഭാര്യനെ ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ സ്വലാത്താവുകയില്ല എങ്കിലും കടുത്ത പ്രായശ്ചിത്തമാണ് നിശ്ചയിച്ചത് ഇസ്ലാം. ആ പ്രായശ്ചിത്തം നൽകിയിരുന്നെങ്കിൽ അവർക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് മടങ്ങി വരാം. എന്താ പ്രായശ്ചിത്തം? അത് അള്ളാഹു സുബ്ഹാന തആല ആ മുജാദിലിന്റെ തുടക്കത്തിൽ പറഞ്ഞു, വല്ലദീന യുബാഹിറൂന മിൻ നിസാഇഹി സുമ്മ യഊദൂന ലിമാ ഖാലു ഫതഹ്രീറു റഖബതിൻ മുഅ്മിനത്തിൻ മുഅ്മിന മിൻ ഖബ്ലി അൻ യതനാസ. അതാണ് ദിഹാർ നടത്തി എന്നിട്ട് ആ പറഞ്ഞത് തിരിച്ചെടുക്കുകയാണ് എങ്കിൽ നന്നായിട്ട് തെറ്റി നടത്തി ബിഹാർ ചെയ്തിട്ട് ഉമ്മയെ പോലെ നീ എനിക്ക് ഹറാമാണെന്ന് ഭാര്യനോട് പറഞ്ഞ ഒരാൾ പറഞ്ഞു, ഞാനത് പിന്നുവരും എന്ന് പറഞ്ഞു പോയതാണ്. എന്നിട്ട് ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ പരസ്പരം പിന്നീട് ബന്ധപ്പെടുന്നതിന് മുമ്പ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരു സത്യവിശ്വാസിനിയായ ഒരു അടിമയെ മോചിപ്പിക്കണം, ഒരടിമനെ മോചിപ്പിക്കണം, മനസ്സിലായില്ലേ? അതാണ് ഒന്നുകിൽ ഒരു അടിമനെ മോചിപ്പിക്കണം. അതില്ല എങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് കൊടുക്കണം, രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് കൊടുക്കണം. എന്നിട്ട് ഒരാൾക്ക് അതിനും സാധ്യമല്ല, സ്വമെല്ലാം എത്തതി ഒരാൾക്ക് ആ നോമ്പെടുക്കാനും സാധിച്ചില്ല എങ്കിൽ മുസ്കീന മിസ്കീന 60 മിസ്കീന്മാർക്ക് വീണം അവർ ഭക്ഷണം കൊടുക്കണം. നിങ്ങൾക്കത് കഴിഞ്ഞ തമാസ പരസ്പരം അവർ പ്രാപിക്കുന്നതിന് മുമ്പായി. അപ്പോ ബിഹാർ ഇസ്ലാമിൽ ഹറാമാണ്, പക്ഷെ ഒരാൾ ഭാര്യ ബിഹാറും നടത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് മടങ്ങി വരാവുന്നതാണ്. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച കടുത്ത പ്രായശ്ചിത്തമുണ്ട്. ആ പ്രായശ്ചിത്തം നൽകിയതിനു ശേഷം പ്രായശ്ചിത്തം ഒന്നുകിൽ അവർ പരസ്പരം കണ്ടുമുട്ടുന്നതിന് മുമ്പായി, ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പായി ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക, ഇസ്ലാമാക്കുക, അതുമല്ലെങ്കിൽ 60 മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇതാണ് ആ വിഷയത്തിൽ ഉള്ളതായ ഹുക്കും. മറ്റേ അതാണ് ബിഹാറിന്റെ ഹുക്കും. ഇതേപോലെ തലാഖിന്റെ വിഷയത്തിൽ മറ്റൊരു സംഗതിയാണ്, മറ്റൊരു അധ്യായമാണ് ലിയാൻ. ലിയാൻ അത് ആരാണ് കാരണക്കാരൻ? അയാളാണ് ഭർത്താവാണ് കാരണക്കാരെങ്കിൽ ഭർത്താവാണ് നിൽക്കേണ്ടത്, പ്രായശ്ചിത്തം നൽകേണ്ടത് തെറ്റ് ചെയ്തുവാണ്. രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കണം, തെറ്റിന് കാരണക്കാരനാരാണ് അയാൾ. മറ്റേ ഭർത്താവാണ് ബിഹാർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ് എന്ത് ചെയ്തത്? അല്ല, ഭർത്ത കാരണക്കാരൻ ആര് എന്നുള്ളതാണ്. ഭർത്താവാണ് ബിഹാർ നടത്തുന്നത്, ഭർത്താവാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പ് വയ്ക്കുന്നത്. ഇല്ല, ഭാര്യയില്ല. അതായത് ഇസ്ലാമിൽ പ്രായശ്ചിത്തം, ആരാണ് തെറ്റ് ചെയ്തത്? അയാൾക്കാണ്. ഭർത്താവാണ് ഈ തെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഭർത്താവാണ് എന്ത് ചെയ്യുന്നത്? നോമ്പ് വയ്ക്കുന്നത്. അതേസമയം ബിഹാറിന്റെ അതേ പ്രായശ്ചിത്തം തന്നെയാണ് പിന്നെ റമ്മാന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ റമ്മാൻ മാസത്തിന്റെ പകലിൽ നോമ്പുകാരായിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ ഈ ബിഹാറിന്റെ അതേ പ്രശ്നമാണ് അതിനുള്ളത്. മനസ്സിലായത്? അപ്പോൾ ഭാര്യ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണ് പ്രായത്തിൽ നൽകേണ്ടത്? ആരാണ് തെറ്റിന് കാരണക്കാരായത്? അയാളാണ്. അപ്പം ഭാര്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അവളോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളും ചെയ്യണം, ഇതേ പ്രായത്തിൽ ചെയ്യണം. ഭർത്താവ് അറിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഈ പ്രായത്തിൽ നൽകണം. അപ്പൊ തന്നെയുള്ള തത്വം, ആരാണോ തെറ്റിന് കാരണക്കാരൻ അയാളാണ് എന്ത് ചെയ്ത് പ്രായത്തിത്വം നൽകേണ്ടത്. ഇവിടെ ബീഹാറിൽ ഭർത്താവാണ് എന്ത് ചെയ്തത്? പ്രായത്തിത്വം നൽകേണ്ടത്. ലിയാൻ എന്നുള്ളത് ലാനിൽ നിന്നാണ്. ലാൻ ലാൻ എന്താ? ശാപം. എന്താ ലിയാൻ? ലിയാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യനെ കുറിച്ച് അപവാദം പറയാം, അല്ലെങ്കിൽ ലൈംഗിക ആരോപണം നടത്തുക. ഭർത്താവ് ഭാര്യനെ ലൈംഗിക ആരോപണം നടത്തുക. ഒരാളെ ലൈംഗിക ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ഇസ്ലാമിൽ എന്താ? ഒരാള് ഭർത്താവാകട്ടെ, ഭർത്താവ് അല്ലാത്തവരാകട്ടെ, ഒരാൾ ഒരു കുട്ടിയെ കുറിച്ചിട്ട് ലൈംഗിക ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്ലാമിൽ അങ്ങനെ ആരോപണം നടത്താൻ പാടില്ല. ഒന്നാമത് മനസ്സിലായി, ഇസ്ലാമിൽ അങ്ങനെ തെറ്റ് ചെയ്യുന്നത് വിളിച്ചറിയാൻ പാടുള്ളതല്ല. തെറ്റുകൾ അങ്ങാടി പാട്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പാടുള്ളതല്ല. അത് തെറ്റ് ചെയ്തോണ് വരെ വന്ന് പറയാൻ പാടുള്ളതല്ല. ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വരെ കളിക്കിയിട്ടുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്തത് അള്ളാഹു ആളുകളിൽ നിന്ന് മറച്ച്, പിന്നെ നിങ്ങൾ എന്തിനാണ് അത് പരിചയപ്പെടുത്തുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലായി. എന്നാൽ പിന്നെ ഒരാൾ തെറ്റ് ചെയ്തത് കണ്ട് അത് പറയണമെങ്കിൽ, പ്രത്യേകിച്ച് വ്യഭിചാരോപണമാണെങ്കിൽ ഇസ്ലാമിൽ അത് വളരെ കടുത്ത പാപമാണ്. വ്യഭിചാരോപണം നടത്തുന്നവന് എന്ത് ചെയ്യണം? നാല് സാക്ഷികളെ കൊണ്ടുവരണം. വല്ലതീൻ ഇറങ്ങൂൻ അൽ മുസ്തനാ സുമന മെത്തൂതി അർബാ ശിശുഹദ പതിരിതൂഹും സമാനി നജല്ല. അതാണ് വിശ്വാസിനികളെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? അപവാദ പ്രചരണം നടത്തി, വിചരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് നാല് സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവരെ നിങ്ങൾ ഈ അപവാദം പറഞ്ഞവരെ 80 അടി അടിക്കണമെന്നാണ്. അതെ, അപ്പം ചെയ്യണം, ആരോപണം പറഞ്ഞെങ്കിൽ അതിനെ സ്ഥിരീകരിക്കാൻ എന്ത് ചെയ്യണം? നാല് സാക്ഷികളെ കൊണ്ടുവരണം. നാല് സാക്ഷികളെ കൊണ്ടുവരണം. അത് അടിസ്ഥാനം. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഭർത്താവ് തന്റെ ഭാര്യനെ കുറിച്ച് പറയണം, എന്റെ ഭാര്യ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ അതേപോലെ തന്നെ കടുത്ത ബാധകമാണ്. മനസ്സിലായാലും ഒന്ന് എന്ത് ചെയ്യണം? ഭർത്താവ് അതിന് താൻ പറഞ്ഞിരുന്ന നാല് സാക്ഷികളിനെ കൊണ്ടുവരണം. നാല് സാക്ഷിനെ കൊണ്ടുവരണം എപ്പോഴും ഭാര്യ നിഷേധിക്കുമ്പോൾ. ഭാര്യ നിഷേധിക്കുകയാണ്, ഭാര്യ അറിയാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഭർത്താവ് നാല് സാക്ഷിനെ കൊണ്ടുവരണം. വല്ലതീന ഇറങ്ങൂന അസ്വാജഹും തുമ്മലം യഅതൂബി അർബഅത്തി ശുഹദ. സ്വന്തം ഭാര്യമാരെ കുറിച്ചിട്ട് അപവാദ പ്രചരണം പറഞ്ഞ് എന്നിട്ട് നാല് സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അപ്പോഴാണ് ഇല്ല. അപ്പൊ എന്താ വേണ്ടത്? ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് നാല് സാക്ഷിനെ കൊണ്ടുവരണം. ഭർത്താവ് അല്ലാത്ത ഒരാളാണ് പറഞ്ഞത് നാല് സാക്ഷിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താ? ഈ പറഞ്ഞവന് 80 അടി അടിക്കത്തി, പറഞ്ഞവന് 80 അടി അടിക്കത്തി. അതേസമയം ഭർത്താവാണ് പറഞ്ഞത് എന്നിട്ട് ഭർത്താവിന് നാല് സാക്ഷികളില്ല എങ്കിൽ ഭർത്താവിന് എന്ത് ചെയ്യില്ല? 80 അടി അടിക്കില്ല. പെണ്ണ് നിഷേധിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഭർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇസ്ലാമിൽ ഭർത്താവിനെ 80 അടി അടിക്കാനും പാടില്ല, ഈ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാനും പാടില്ല, എറിഞ്ഞു കൊല്ലാൻ എന്നുള്ള ശിക്ഷ നടപ്പിലാക്കാനും പാടില്ല. പിന്നെ എന്താണുള്ളത്? ലിയാന് നടത്തിയിട്ട് അവരെ വേർപ്പെടുത്താണ് വേണ്ടത്. എന്താണ് ലിയാൻ? ലിയാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ നിർത്തുക, ഭാര്യനെ നിർത്തുക. ഭർത്താവ് ഇത് സ്ഥിരീകരിക്കുന്നവനാണ്, ഭാര്യ നിഷേധിക്കുന്നവളാണ്. മനസ്സിലല്ലേ? ഭർത്താവ് നാല് തവണ സത്യം ചെയ്ത് അള്ളാഹുവെ സാക്ഷിയാക്കിയിട്ട് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറയണം. ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു, ഞാൻ പറയുന്നത് സത്യമാണ്. എന്നിട്ട് അഞ്ചാമത് ഭർത്താവ് പറയണം, ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അള്ളാഹുവിന്റെ ലാനത്ത് എന്റെ മേലിൽ ഉണ്ടാകട്ടെ, അള്ളാഹിന്റെ ലാനത്ത് എന്റെ മേലിൽ ഉണ്ടാകട്ടെ എന്ന് പറയണം. നാല് പ്രാവശ്യം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറയാം. എന്നിട്ട് അഞ്ചാമത്തെ ലഫ്ദ് കലിമ, ഞാൻ പറയുന്നത് കളമാണെങ്കിൽ അള്ളാഹുവിന്റെ ലാനത്ത് ശാപം എന്നിൽ ഉണ്ടാകട്ടെ എന്ന് പറയാം. ഭർത്താവിന്റെ കഴിഞ്ഞിട്ട് ആദ്യം ഭർത്താവാണ് പറയേണ്ടത്. ഈ ഷഹാദത്ത് നിർവഹിച്ചത് അത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് അവള് പറയണം, അവൻ പറയുന്നത് അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് പറയണം. അവൻ പറയുന്നത് എന്താണ്? കള്ളമാണ്. അവൻ പറയുന്നത് കള്ളമാണ്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഇന്നമൂലം നിങ്ങൾ കാതിരി, ഇവനാരാണ്? കള്ളാണ് പറയുന്നത്. അഞ്ചാമത്തേത് അതിനെ നാല് തവണ പറയണം. അഞ്ചാമത്തേത് പറയണം, അവൻ പറയുന്നത് സത്യമാണെങ്കിൽ, അവൻ സത്യവാനാണെങ്കിൽ അള്ളാഹുവിന്റെ ദേഷ്യം ഒതവ് എന്നിൽ ഉണ്ടാകട്ടെ. മനസ്സിലെ? അപ്പൊ ആണ് പറയുമ്പോൾ അഞ്ചാമത്തേത് അള്ളാന്റെ ലാന ശാപം എന്നിൽ ഉണ്ടാകട്ടെ. പെണ്ണ് പറയുമ്പോൾ ഇവൻ സത്യമാണ് പറയുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ഒതവ് ദേഷ്യം എന്നിൽ ഉണ്ടാകട്ടെ. ഇങ്ങനെ അഞ്ച് പ്രാവശ്യം അഞ്ച് കരിമകൾ ഇവർ രണ്ടാളെ പുറത്ത് പ്രതിനിന്നിട്ട് ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ അവർ എന്നേക്കുമായിട്ട് അവർ തിരിഞ്ഞു ഫലം. പെണ്ണ് പറയേണ്ടത് ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു, ഇയാള് പറയുന്നത് കളവാണ്. ഇയാൾ പറയുന്നത് ഈ ആരോപണം ഇത് കളവാണ്, ഞാൻ വ്യഭിചരിച്ചു എന്ന് പറയുന്നത് കളവാണ്. ഞാൻ അഞ്ച് പ്രാവശ്യം പറയണം അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് ഞാൻ പറയുന്നു. അഞ്ചാമത്തേത് പറയണം, അവൻ പറയുന്നത് സത്യമാണ് എങ്കിൽ അള്ളാഹുവിന്റെ ദേഷ്യം എന്റെ മേൽ ഭവിക്കട്ടെ. അതായത് സ്വന്തം അറയിൽ വീട്ടിൽ പെണ്ണിന്റെ കൂടെ ആണിനെ കണ്ടു, മനസ്സിലെ? തന്റെ വിരിപ്പിൽ പെണ്ണിനോടൊപ്പം ആണിനെ കണ്ട്, അന്യ ആണിനെ കണ്ടു എന്നാണ് നമ്മളെ കാട്ടെ അറിയിക്കില്ല, മനസ്സിലെ? അങ്ങനത്തെ ഒരവസ്ഥയിൽ എന്താ ഭർത്താവ് പറയാൻ ഓളെ തെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ, ഇസ്ലാമിൽ ഒരാൾ ഒരു പെണ്ണിനെ കുറിച്ച് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ നാല് ചാർജിനെ കൊണ്ടുവരണം. അതില്ല എങ്കിൽ ഇസ്ലാമിക ശിക്ഷ ഇവന്റെ മുതുകിലാണ്. മനസ്സിലായി? ഇല്ല ചാർജികൾ വേണം, ആളുകൾ
വേണം.
അതാണ് സാക്ഷികൾ ഇല്ലെങ്കിലാ പറഞ്ഞത്, സാക്ഷികൾ ഇല്ലെങ്കിലാണ് പറഞ്ഞത്. സാക്ഷികൾ ഉണ്ടായില്ല എങ്കിൽ ഇതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ വെച്ചത്. അല്ലല്ല, ഇത് നടത്തേണ്ടത് ഖാളിന്റെ മുമ്പിലാണ്. സ്വന്തം അപ്പുറപ്പുറം എന്ന് പറയുന്നല്ല, പിന്നെയും സാക്ഷികൾ വേണം, ഖാളി വേണം, എന്നിട്ട് ഖാളിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് ബന്ധം തീർക്കേണ്ടത്. റസൂൽ ഉണ്ടായി പ്രധാനത്തിന് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മനസ്സിലായത്? ഒരു വ്യക്തിയും പേര് വ്യക്തി തന്റെ ഭാര്യയെ ഭാര്യന്റെ കൂടെ ഷുറൈഖിനു സഹ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കണ്ടു. പിന്നെ ഭാര്യ ഭർത്ത ജീവിതത്തിൽ ഭാര്യന്റെ കൂടെ അറയിൽ ഷുറൈഖിനു സഹ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കണ്ടു. സഹാബിന്റെ പേര് മറന്നുപോയി. അങ്ങനെ ആ സഹാബി ഓടി വന്നിട്ട് റസൂലുള്ള ഇബ്രാഹിം മാത്രം ഓടി ഈ രംഗം പറഞ്ഞു, റസൂല് എങ്ങനെ ഞാൻ എന്റെ ഭാര്യനോടൊപ്പം ഇരിപ്പിൽ ഷുറൈഖിനെ കണ്ടിരിക്കുന്നു, എന്റെ ഭാര്യ വിട്ടേക്കുന്നു. റസൂലുള്ള ഇബ്രാഹിം മാത്രങ്ങൾ പറഞ്ഞു ഈ വ്യക്തിനെ വിളിച്ചിട്ട് പിന്നെ അൽ ബയ്യിന വ ഇല്ലാ ഹദ്ദുൻ ഫീ ബദ്രി, ആ വ്യക്തിനോട് പറഞ്ഞു ഭാര്യനെ കുറിച്ച് പറഞ്ഞ ആളോട് പറഞ്ഞ് തെളിവ് കൊണ്ടുവന്നോ, അതില്ലായെങ്കിൽ 80 അടി നിന്റെ മുതുകിൽ ശിക്ഷയായിട്ട് വരുന്ന അപ്പൊ ഇയാൾ പറഞ്ഞു റസൂല് സ്വന്തം ഭാര്യനോടൊപ്പം കടപ്പറയിൽ ഒരന്യയെ പുരുഷനെ കണ്ട് ഒരു പുതിയാപ്പിളിനോട് നിങ്ങൾ ബയ്യനത്ത് തെളിവാവശ്യപ്പെടുക. എന്ത് തെളിവാണ് ഞാൻ നേരിട്ട് കണ്ട ഞാനുണ്ടാവുന്ന എന്നേക്കാൾ വലിയ തെളിവ്? അപ്പോൾ റസൂലുള്ളത് അൽ ബയ്യന വഇല്ല ഹദ്ദു ഫീ ബദ്രി, തെളിവ് കൊണ്ടുവന്നോ അതില്ലെങ്കിൽ ഇസ്ലാമിന്റെ ഹദ്ദ് 80 അടി നിന്റെ മുതുകിൽ ഞാൻ തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായോ? ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്ത് വഹയ് വന്നു. സൂറത്തു നൂറിന്റെ തുടക്കത്തിൽ ഞാൻ പ്രതിയിലായിരുന്നു, വല്ലദീന ഇർമുൻ അസ്വാജഹും തുമ്മ ലം യക്തുബി അർബഅത്തു ശുഹദ ഫശഹാദത്തു അഹദിഹിം അർബഉ ഷഹാദത്തിൻ ബില്ലാ എന്ന് തുടങ്ങിയിട്ടുള്ളതായ ആ ആയത്തുകൾ ഉണ്ടാവുകയായിരുന്നു. അതുകൊണ്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനെ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തിനെ നിർത്തി, പെണ്ണിനെ നിർത്തി, അങ്ങനെ ഉളർത്തു വയ്ക്കും. അപ്പൊ അവൾ നിശ്ചയിച്ചു. അപ്പൊ ഒന്നും വല്ലാത്ത ജൈവകാരത്തെയാണ്, അവൾക്ക് പച്ചയായിട്ട് നിശ്ചയിച്ചു. മനസ്സിലായി? പിന്നെ മാത്രമല്ല ഈ സംഭവം പിന്നീട് തെളിഞ്ഞു. ഈ ചെന്നൈ പറഞ്ഞ ഈ വ്യക്തി പറഞ്ഞ ശരിയായി, മനസ്സിലായി. കാരണം അതിലുണ്ടായ കുട്ടി ഈ ഷുറൈബിന്റെ സഹ്മാനിന്റെ ചേലുള്ള കുട്ടിയായിരുന്നു. ഏതായാലും ആ പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണ് വന്നു, നമ്മുടെ കഥാപാത്രം ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ധ്യാനം നടത്താൻ പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു. അഞ്ചാമത്തെ ആൾ പറഞ്ഞു, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്നിൽ ഉണ്ടാകട്ടെ. ഇത് പിന്നെ അപ്പുറത്ത് ഇത് കഴിഞ്ഞ് പെണ്ണ് തുടങ്ങാൻ, പെണ്ണ് തുടങ്ങുമ്പോൾ സഹാബികൾ പറയാൻ, അള്ളാഹുവിനെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ആ പെണ്ണിനോട്, ഇന്നഹാല മൂജിബ, പെണ്ണെ നീ അള്ളാഹിന്റെ ദേശിയാണ് ചോദിച്ചു വാങ്ങണത്, അതുണ്ടാകും, അതുകൊണ്ട് നീ സൂക്ഷിച്ച്, ഇല്ല അള്ളാഹിനെ സൂക്ഷിച്ച്, നീ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് അവർ പറഞ്ഞളാ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ എന്ന് പറയില്ല. മനസ്സിലായി? അപ്പൊ അങ്ങനെ അവർ അവൾ പറയാണ്, അവൻ പറയുന്നത് കളവാണ്, അള്ളാഹെന്ന് ഞാൻ സാക്ഷിയാക്കുന്നു, അവൻ പറയുന്നത് കളവാണ്, അള്ളാഹെന്ന് ഞാൻ സാക്ഷിയാക്കുന്നു. നാല് തവണ പറഞ്ഞ് അഞ്ചാമത്തെ അവൾ പറയാൻ പോകുമ്പോൾ അവളെ തിരിച്ചെത്തി. അവളുടെ അഞ്ചാമത്തെ പറയണം, ഞാൻ അവൻ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹിന്റെ ദേശം എന്റെ പേരുണ്ടാക്കിയതാണ്. അപ്പൊ അവളെ തിരിച്ചെത്തി, അവളോട് പറഞ്ഞു, ഇന്നഹാല മൂജിബ, പറച്ചവരെ ദേശമാണ് ചോദിക്കുന്നത്, അത് നിന്റെ തലയിൽ വീഴും, അതുകൊണ്ട് പെണ്ണെ ചൂട്ടിച്ചോ എന്ന് പറഞ്ഞപ്പോ പെണ്ണെ തീരുന്ന ഇങ്ങനെ ചിന്തിരിഞ്ഞ് പിന്നെ ബേക്കലേക്ക് ബേക്കലേക്ക് ഇങ്ങനെ പോയതാണ്. ആ തടസ്സങ്ങൾ ബേക്കിലേക്ക് ഒഴിച്ച് ഇതാണ് പറഞ്ഞിട്ട് ഓടി ചെയ്യുന്നത്. അവൾ പറഞ്ഞത് ലാ വായിയോ കൗമിറല്ലയോ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്റെ കൗമിനെ മോശമാണ്, ഞാൻ ഒരിക്കലിന്റെ ഗോത്രത്തെ മോശപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാണ് അവൾ ഓടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവള് ഗർഭിണിയാണ്. മനസ്സിലായി? അവൾ പ്രസവിച്ചതിന് ശേഷം കുട്ടി ഞാൻ നോക്കി എങ്ങനെയാണ്. റസൂല ചില വസ്തുക്കൾ അടയാളങ്ങൾ പറഞ്ഞിട്ടു, ആ അടയാളങ്ങൾ കുട്ടിക്ക് എന്ത് ചെയ്യെങ്കിൽ കുട്ടി ഷുറൈബിന്റേതാണ്. അപ്പൊ അത് പ്രസവിച്ച് കുട്ടി റസൂലുള്ള പറഞ്ഞ ആ അടയാളങ്ങളുള്ള കുട്ടിയായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അള്ളാഹുവിന്റെ കിതാബ് മുൻകടന്നു പോയി, അതില്ലായിരുന്നുവെങ്കിൽ അവളുടെ വിഷയത്തിൽ എനിക്ക് ചില പ്രവൃത്തികൾ ഉണ്ടായിരുന്നു എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു മുന്നറിയിപ്പായിട്ട് പറയുകയുണ്ട്. അപ്പൊ ഇവിടെ ബിഹാർ അല്ല, ഇവിടെ ലിയാൻ, ലിയാനിന്റെ വിഷയം, ലിയാനിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ സെലിമകൾ ഈ ഷഹാദാത്തുകൾ പറഞ്ഞ് അത് ഈ പറയപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യണം? ഹാളി വേർപ്പെടുത്തണം, എന്നേക്കുമായിട്ട് വേർപ്പെടുത്തണം, എന്നേക്കുമായിട്ട് വേർപ്പെടുത്തണം. ഇങ്ങനെ ലിയാൻ ചെല്ലിക്കഴിഞ്ഞാൽ ഉള്ളത് അപവാദ ഭാര്യനെ കുറിച്ച് ഈ കേസ് പറഞ്ഞ ഭർത്താവിന് എന്തിണ്ടാവില്ല, ഹദ് ഉണ്ടാവില്ല, ഭർത്താവിന് 80 അടി അനുഭവില്ല. മനസ്സിലെ? ലിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന് ഇസ്ലാമിക ശിക്ഷ ഉണ്ടാവും, റജിമ് അത് നടക്കില്ല, മനസ്സിലെ, ഉണ്ടാവില്ല. പിന്നെ എന്നേക്കുമായിട്ട് അവരുടെ ബന്ധം ഏർപ്പെട്ടു, പിന്നെ അവരൊരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പാടുള്ളതല്ല. എന്നേക്കുമായിട്ട് ഇസ്ലാം അവരുടെ ബന്ധം ഏർപ്പെട്ടു. കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടി ആരിലേക്ക് ചേർക്കപ്പെടും? പെണ്ണിലേക്ക് ചേർക്കപ്പെടും. ഭർത്താവിന് കുട്ടി ഉണ്ടാവില്ല. കുട്ടി അതുപോലൊരു ലിൽഫിറാൻ, ഏത് ആളുടെ വിരുപ്പിൽ കിടന്നാണ് കുട്ടി ഉണ്ടായത്? കുട്ടി വിരിപ്പിന്റെ ഉടമ കണ്ടെന്ന പെണ്ണിലേക്കാണ് ആ കുട്ടിനെ ചേർത്ത്. മനസ്സിലായി? ഇതാണ് അതിന്റെ ആസാറുകൾ, ലിയാനിന്റെ ആസാറുകൾ. അപ്പോ ലിയാൻ മനസ്സിലല്ലേ, അത് എന്നേക്കുമായിട്ടുള്ള ഒരു വേർതിരിക്കണം തലാഹാണ്. ഒരു ആസവ കാലം എന്ത് ചെയ്യണം? ഇതെടുക്കണം. മനസ്സിലായി? പക്ഷേ ലിയാൻ ഇതിലൂടെ ബന്ധം വേർപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവ് എന്ത് ചെയ്യുന്ന ചെലവുമില്ല, ഭർത്താവ് താമസവുമില്ല, ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇരിക്കുന്നില്ല. പിന്നെ അത് അവളുടെ മനസ്സിലല്ലേ. പിന്നെ പിന്നെ ഈ ഫഖ്ലൂടെ അതേപോലെ തസ്രീഖിലൂടെ ഒക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തില്ല, പിന്നെ അവകാശമില്ല. ബാഹിനായിട്ടുള്ള തലാഖിൽ എന്തില്ല, ഭർത്താവിൽ നിന്ന് അവകാശമില്ല. ലിയാനിന് പ്രത്യേകിച്ച് അർച്ചൻ ബാലനായ പെണ്ണാക്കാണിയെങ്കിൽ ഇപ്പൊ നമ്മൾ മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ബാലനായ പെണ്ണാക്കാണിയെങ്കിൽ പെണ്ണ് ഗർഭിണിയാണിയെങ്കിൽ അവൾക്ക് ചെലവ്, അതേപോലെ തന്നെ കുട്ടിന്റെ ചെലവ്, മറ്റേ പ്രസവം, മറ്റേ ഇതൊക്കെ ആരുടെ മേലാണ്? അത് ഭർത്താവിന്റെ മേലാണ്. ഇതാണ് തലാക്കുമായി ബന്ധപ്പെട്ടുള്ളതായ നമ്മൾ മുമ്പ് വിശദീകരിച്ചതിന്റെ ഒരു അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. മനസ്സിലായി? പിന്നെ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും തലാക്കിന്റെ വിഷയത്തിൽ. ഒന്ന്, അത്തസ്രിയ. തസ്രിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവി ബന്ധം വേർപ്പെടുത്തുന്ന തസ്രിയത്ത് എന്ന് പറയാം. ഹാവി ബന്ധം വേർപ്പെടുത്തുന്നു. മനസ്സിലായില്ല? ആദ്യം എങ്ങനെ ബന്ധം വേർപ്പെടുത്തി കയറിയാൽ? ഇപ്പൊ ഭർത്താവ് തലാക്ക് ചെല്ലൂല എങ്കിലും എന്ത് ചെയ്യണം? അവിടെ കാവി ഇടപെടണം. എന്നിട്ട് എന്ത് ചെയ്യണം? കാവി പ്രഖ്യാപിക്കണം ബന്ധം വേർപ്പെടുത്തിയതായി. അങ്ങനെ തസ്രിയൊക്കെ എന്ന് പറയാം. അതേപോലെ തന്നെ അത് മുട്ടാറക്ക എന്ന് പറയും. അത് മുട്ടാറക്ക എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ പള്ളി മഹലിലെ കാവി, മനസ്സിലായില്ല? അതിന്റെ സാക്ഷികളെ വെച്ച് മനസ്സിലായി. ഇത് ആളുകൾ അറിയേണ്ടൊരു കേസല്ലേ? ആളുകൾ അറിയേണ്ടൊരു കേസാണ്. അപ്പോ അതിനൊരു സ്വാധീനം ഉണ്ടാകണം, അതിനൊരു സ്വാധീനം ഉണ്ടാകണം, അത് നടപ്പിലാകണം, അതിനൊരു ബലം വേണം ജനങ്ങൾക്കിടെ. മനസ്സിലായി? ബന്ധം വേർപ്പെട്ടതിന് ശേഷം തിരിഞ്ഞു പോലെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പാടുള്ളതല്ല. ഫൈനൽ സ്വാധീനം ഉണ്ടായിരിക്കണം. ഫൈനൽ ആളാണ് ആരും കാവി. ഭർത്താവ് സമ്മതിക്കാത്തത് കൊണ്ടും ഭർത്താവ് അതിന് തിരിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റാള് വരുത്തിയത്. അവിടെ ഭർത്താവിന്റെ സമ്മതം ആവശ്യമില്ല. അത് മുസാറക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അക്കത് വിവാഹത്തിന്റെ രണ്ട് രീതി, ബന്ധം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സഹീഹായ അക്കതുകൊണ്ട്, ഫാസിദായ അക്കതുകൊണ്ട്. അക്കത് രണ്ട് രീതിയിലുണ്ട്, സഹീഹായ അക്കതുണ്ട്, ഫാസിദായ അക്കതുണ്ട്.
സഹീഹായ അക്കതല്ല, സഹീഹായ എന്നാൽ സഹീഹായ നിക്കാഹ്, ഇസ്ലാമിലുള്ള നിക്കാഹ്. മറ്റേ അത് കുഴപ്പമില്ല. ഇസ്ലാമിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു വലിയിന്റെ സാന്നിധ്യത്തിൽ, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മഹർ നിശ്ചയിച്ചിട്ടുള്ളതായ വിവാഹ ഉടമ്പടി നടന്നു. അതാണ് എന്ത് സഹീഹായ അക്കത്. ആ സഹീഹായ അക്കത് വേർപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അത് തലാഖിലൂടെ, അത് തലാഖിലൂടെ വേർപ്പെടുത്തുക. ഫാസിദായ അക്കത് കണ്ടെന്താ? അക്കു തന്നെ പ്രസാദം. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ മുലകുടി ബന്ധത്തിലുള്ള, മുലകുടി ബന്ധത്തിലുള്ള രണ്ടാളുകളാണ്, ആങ്ങളെയും പെങ്ങളെയാണ് കല്യാണം. അക്കത് എന്താണ്? അക്കത് ഫാസിദാണ്. മനസ്സിലെ? അല്ലെങ്കിൽ പിന്നെ ഒരാളെ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല, ആ പെണ്ണ് നിലവിലിരിക്കുകയാണ് അതിന്റെ അഞ്ചോ ദിനം കെട്ടിയത്. അക്കത് എന്താണ്? അക്കത് ഫാസിദാണ്. മനസ്സിലെ? സഹീഹായ അക്കതിനെ വേർപ്പെടുത്തുന്നതിനെ തലാഖ് എന്ന് പറയും. മനസ്സിലെ? ഫാസിദായ അക്കതിനെയാണ് വേർപ്പെടുത്തുന്നതെങ്കിൽ അതിനാണ് എന്താണ്? അതിന് മുസാറക്ക എന്ന് പറയും. എപ്പോഴും അത് മുസാറക്ക എന്ന് പറഞ്ഞൊരു വിഷയം കാണാം. അതിന്റെ ഉദ്ദേശം ഇതാണ്, ഫാസിദായ അക്കതിനെ വേർപ്പെടുത്തുക. അതിന് വേണമെങ്കിൽ തസ്രീഹ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മനസ്സിലെ? കാവ്യ ഇടപെട്ടിട്ട് വേർപ്പെടുത്തണമെങ്കിൽ അതിനെന്ത് പറയും? അതിന് തസ്രീഹ് എന്ന് പറയാം. മനസ്സിലെ? ചിലപ്പോൾ ഇവിടെ കാവ്യ ഇടപെടുന്ന വരില്ല. അക്കത് ഫാസിദാന്ന് പറഞ്ഞാൽ ആ ഫാസിദാണെന്ന് അറിഞ്ഞ മേൽ സമയം ഇയാളുടെ മേൽ ബാധിക്കുന്നു. ഞാൻ എന്നെ ഒഴിവാക്കിക്കുന്നെന്ന് പറയാം. പറഞ്ഞ മനസ്സിലായി? ഒരാള് മനസ്സിലാക്കി ഞാൻ കെട്ടിയത് മുലകുടി ബന്ധത്തിലുള്ള എന്റെ പെങ്ങളെയാണ്. മനസ്സിലല്ലേ? പിന്നെ കാവി വരാനോ അല്ലെങ്കിൽ മറ്റേ വരാനോ നിൽക്കേണ്ട കാര്യമില്ല. ഇവളോട് പറയാൻ ഇപ്പൊ ഇപ്പൊ ഇതിന്റെ പെങ്ങളാണ്. മനസ്സിലായി? അതിനാണ് എന്ത് പറയാ? മുത്തറക്ക എന്ന് പറയാം. ചിലപ്പോ ചെയ്യും, ജീവിതം ആസ്വദിച്ച് ജീവിതം അനുഭവിച്ച ഒരു പെണ്ണിനെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവും. ഇതാണെങ്കിൽ സ്ഥാപിതമായി, അതെന്ത് വേണം? കാവി ഇടപെടേണ്ടി വരും. അപ്പോ അതിനാണ് എന്ത് പറയാം? സക്രിയത് എന്ന് പറയും. മനസ്സിലായി? തലാഖിന്റെ വിഷയത്തിൽ ചില പ്രയോഗങ്ങളാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത്തസ്രിയത്ത് അൽ മുത്താറക്ക. മനസ്സിലായി? ഇങ്ങനെയുള്ളതായ പ്രയോഗങ്ങൾ. അപ്പൊ ഈ മുത്താറക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുത്താറക്ക എന്ന് പറഞ്ഞാൽ ഫാസിദായ അക്കതിനെ ഒരു വ്യക്തി അയാൾ അയാളാണ് അതിൽ ഭർത്താവായിട്ടുള്ളത്, അയാൾ ചെയ്യുന്ന ഭാര്യനെ ഒഴിവാക്കുക, അയാളാണ് അൽ മുത്താറക്ക എന്ന്
പറയുന്നത്. ും
അല്ല തസ്രീഖുൽ ഫാസിദ് എന്നല്ല, സഹീഹായ അഹദ് തന്നെ തസ്രീഖ് വേണ്ടി വരും. ഏറ്റവും കൂടുതൽ തസ്രീഖ് വേണ്ടി വരുന്നത് ദിലാണ്, ദിലല്ല. ഇത് പെട്ടെന്ന് കഴിച്ചില്ല മറ്റേ നോൺ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുറുപ്പുള്ളിൽ വരാണെങ്കിൽ കലഹുള്ളതാണ്. അതേസമയം ഇതങ്ങനെയല്ല. ഇപ്പൊ പെണ്ണുങ്ങളും ഈ കയറില്ലാതെ കെട്ടിരുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇപ്പൊ ഈലായിന്റെ വിഷയം പറഞ്ഞത് ഈലായിലെന്താ, ഈലായിന്റെ വിവാഹ ഞാൻ എന്നായിട്ട് ബന്ധപ്പെടില്ല എന്നുള്ള ശബ്ദം ചെയ്തിട്ട് ഒരാൾ നടക്കുകയാണ്. മനസ്സിലായി? നാല് മാസം വരെ ഓക്കെ ആ പെണ്ണ് വെയിറ്റ് ചെയ്യണം. നാല് മാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെണ്ണ് പറയണവനോട് ഒന്നുകിൽ പിന്നെ സ്വീകരിക്കും, അതില്ലെങ്കിൽ എന്നെ തലാക്ക് വേണം. മനസ്സിലായി? അപ്പോഴും ചില ആളുകൾ എന്തെങ്കിലും തലാക്ക് കൊടുക്കൂല. അങ്ങനെ അപ്പതെന്താണ്, അപ്പത് സഹിയായ അപ്പതാണ്. പക്ഷേ ഈലാവിൽ വന്നിട്ട് ആ പെണ്ണിനെ കയറില്ലാതെ കെട്ടിട്ട് അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പൊ കാവ്യ ഇടപെട്ടിട്ട് തസ്രീക്ക് നടത്തണം. മനസ്സിലെ? അപ്പൊ സഹീഹായ അപ്പതിൽ ആണ് എന്ത് വരിക, തസ്രീക്ക് വേണ്ടി വരിക. മനസ്സിലായി?
ഇതാണ് പിന്നെ തലാഖുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം.
നമ്മൾ ഇദ്ദേഹമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ഒരു വിഷയമായി ഇതാക്കുന്നത് അൽ ഇഷ്ദാദ് എന്ന് പറയും. ഇത് നമ്മൾ പറഞ്ഞാണ് ഇഷ്ദാദ്. ഇഷ്ദാദ് റിദ്ദയിൽ ഇഷ്ദാദ് എന്ന് പറഞ്ഞാല് ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളുടെ വിദ്യയാണ് ഇഷ്ദാദ് എന്ന് പറയുന്നത്. റിദ്ദ പല രീതിയിലുണ്ട്. തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ ഇദ്ദേഹിക്കണം. തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അവരുടെ ഇദ്ദ, അവരുടെ ഇദ്ദന്റെ രീതി എത്ര, കാല എത്ര എന്നുള്ളതായി നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. മനസ്സിലെ? തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഇദ്ദേഹിക്കുമ്പോ അവൾ അണിഞ്ഞറിയാനാണ് പറഞ്ഞത്, മാറ്റി ചമയാനാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അവളെ പ്രചോദിയായ തലാക്കാണെങ്കിൽ അവൾ എന്ത് ചെയ്യണം? ശരിക്കും അണിഞ്ഞു ഒരുങ്ങണം, ആഭരണങ്ങൾ ധരിക്കണം, അവള് പിന്നെ വർണ്ണങ്ങൾ ചാർത്തണം, മനസ്സിലായില്ലേ, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. എന്തിന്? തന്നെ തലാഖ് ചൊല്ലിയ ഭർത്താവ് തന്നെ തിരിച്ചെടുക്കാനുള്ള മനസ്സും അയാൾക്ക് അതിനുള്ള ആ പിന്നെ ഇതുണ്ടാകണം, മനസ്സിലെ, അതിനുള്ള ആ ചായം ഉണ്ടാകാൻ വേണ്ടി. എന്ന ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ എഴുതിയിരിക്കുമ്പോൾ അവൾ ഈ സമയങ്ങൾ സ്വീകരിക്കുവാനോ അണിഞ്ഞൊരുങ്ങാനോ പറഞ്ഞതല്ല. അങ്ങനെ ഇട്ടിരിക്കണെങ്കിലാണ് എന്ത് പറയാം, ഈ ഇഷ്ദാദ് എന്ന് പറയാം. റിദ്ദയാണ് എന്നാൽ ഇഷ്ദാദ്. റിദ്ദ എന്ന് പറഞ്ഞാല് ഭർത്താവ് തന്നെ തൊട്ട് വേർപെട്ടതിന് ശേഷം ഉള്ള വീശാകാലാണ്. പത്രത്തിൽ ഇൻസിമാറുമാണ്, അതേപോലെ തന്നെ പത്രത്തിൽ ഇൻസിനാറുമാണ്. റിദ്ദ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ ഇൻസിമാറിന്റെ രണ്ട് കാര്യമാണ് ഇതിലുള്ളത്. റിദ്ദായി ഒന്ന് ഇൻസിമാർ, മറ്റൊന്ന് ഇൻതിനാ. ഇദ്ദേഹം ഇൻതിമാറിന്റെ ഇൻതിനാവുണ്ട്. ഇൻതിമാർ എന്താ? ഭർത്താവിനോട് വേർപെട്ട് ഒന്നുകിൽ തലാക്കിലൂടെ അല്ലെങ്കിൽ മരണത്തിലൂടെ. അപ്പൊ ചെയ്യണം വേറൊരു ആണിനെ സ്വീകരിക്കുന്നതിന് തൊട്ട് അവൾ എന്ത് ചെയ്യണം?
കുറച്ച് വെയിറ്റ് ചെയ്യണം. അതാണ് എന്റെ
ഇൻതിമാർ. മറ്റൊരു പുരുഷനെ തന്റെ ജീവിത സഖ്യയായി സ്വീകരിക്കുന്നതിന് തൊട്ട് പെണ്ണ് വെയിറ്റ് ചെയ്യണം. അതിനാണ് ഇൻതിമാർ എന്ന് പറയാം. ഇൻതിനായ വർണ്ണം ഇന്ദിനാണ് ജിമാതിൽ ആ മറ്റൊരു വിവാഹത്തിൽ നിന്ന് അവൾ വിട്ടുനിൽക്കുക, വിസമ്മതിക്കുക. അങ്ങനെ ഇന്ദിനാണെന്ന് അറിയാം. എന്നും രണ്ടും ഒരേ ആദ്യം മനസ്സിലായില്ലേ. ഇതിനാണ് ഇദ്ദ എന്ന് പറയാം. പക്ഷേ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയാണെങ്കിൽ അവളുടെ ഇന്ദിമാറിന്റെയും ഇന്ദിനായന്റെയും പിരീഡിൽ അവൾ അണിഞ്ഞു വരുങ്ങണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, ആഭരണങ്ങൾ ധരിക്കണം. തലാഖ് ചൊല്ലിയിട്ട് ഉള്ള പെണ്ണാണ്. എന്നാൽ ഭർത്താവ് മരിച്ചിട്ടുള്ള പെണ്ണിന് എന്തുണ്ട്? ഇദ്ദണ്ട്. ഭർത്താവ് മരിച്ച പെണ്ണ് എന്ത് ചെയ്യണം? ഇദ്ദേഹിക്കണം. വല്ലതിനെ എതർപ്പവനുമായ വറുവിന് അഭിവാദ് അഹദിഹി അല്ല വല്ലതിനെ എതർവന വല്ലതിനെ എതർപ്പവനുമായ വറുവിന് അഭിവാദ് നബി അംസീന് അർബാദ് അശ്വരിൽ അശ്ര. നാല് മാസം പത്ത് ദിവസമാണ് അവർ ഇദ്ദേഹിക്കേണ്ടത്. അപ്പൊ അവർക്ക് ഇദ്ദണ്ട്. ആ ഇദ്ദയും ഇന്ത്യമാറിന്റെയും ഇന്ത്യനായിന്റെയും കാല എന്നാൽ അവള് കുറച്ച് വെയിറ്റ് ചെയ്യണം. മാത്രമല്ല മറ്റൊരു വിവാഹത്തെ തൊട്ട് അവൾ വിസമ്മതിക്കും വേണം. പക്ഷേ ഭർത്താവ് മരിച്ചിട്ടുള്ള അവളുടെ ഇദ്ദ, ഈ ഇന്ത്യമാരുടെയും ഇന്ത്യനായിന്റെയും ഇദ്ദ ഏത് രീതിയിലായിരിക്കണം? അതാണ് അതിനോട് ഇഷ്ദാദ്. ഇഷ്ദാദ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പിന്നെ അലങ്കാരങ്ങൾ ഉപയോഗിക്കാൻ പാടുന്നതല്ല, ചമയങ്ങൾ സ്വീകരിക്കാൻ പാടുന്നതല്ല, ആഭരണങ്ങൾ ധരിച്ച് മാറ്റി വരിക എന്നുള്ളത് പാടുന്നതല്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം മാത്രം ഈ പ്രയോഗങ്ങളിൽ നടത്തിയിരുന്നു. അവർ വർണ്ണങ്ങൾ ചാർത്തരുത്, ആഭരണങ്ങൾ ധരിക്കരുത്, അലങ്കാര വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്, മനസ്സിലായി? അങ്ങനെയാണ് അവൾ വിചരിക്കുന്നത്. എന്തിനാണത്? അതായത് മറ്റൊരാളെ തന്നെ ഭാര്യയായി സ്വീകരിക്കാൻ അയാളെ ക്ഷണിക്കുന്ന വിധത്തിലുള്ള വേഷങ്ങൾ പാടില്ല. എന്റെ അപ്പം അവർക്കും കൂടി മറക്കാതെ അങ്ങനെ ഇരിക്കാൻ മറ്റൊരു അറയിലിരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ മറ്റൊരാളെ വിവാഹത്തിലേക്ക് ക്ഷണിക്കുന്ന വിധമുള്ള വേഷം പാടില്ല എന്നുള്ളത്. അതാണ് ഞാൻ അബുസനാബിലിന്റെ സംഭവം പറഞ്ഞത്. അതായത് ഒരു മഹദി അവരുടെ ഭർത്താവ് മരണപ്പെട്ടു, മനസ്സിലായി? ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഈ സ്ത്രീ ഗർഭിണിയായിരുന്നു. ഭർത്താവ് മരണപ്പെട്ട ഉടനെ തന്നെ അവർ ഗർഭം പ്രസവിച്ചു. അപ്പോ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം തലാക്ക് തന്നെ പെട്ടാലും ഭർത്താവ് മരിച്ചാലൊക്കെ അവരുടെ വിട്ട് അത്ര അവരുടെ ഇത് പ്രസവമാണ്, പ്രസവത്തോട് അബുസലാബിന് ഇത് അറിയില്ലായിരുന്നു. അബുസലാബ് റളിയല്ലാഹു ഈ ഭർത്താവ് മരിച്ച സ്ത്രീന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഭർത്താവ് മരിച്ചിട്ട് പഠിച്ചാണ് മരിച്ചത്. ഈ സ്ത്രീ ശരിക്കും അണിഞ്ഞു ഒരുങ്ങി നല്ല മാറ്റി കമിഞ്ഞിരിക്കാം. അപ്പോ അബുസലാബ് ചോദിച്ചു, നിങ്ങളുടെ ഇത് കഴിഞ്ഞു, നിങ്ങളിപ്പോ കുട്ടാധികളെ സ്വീകരിക്കണമോ? പിന്നെ അതായത് മറ്റൊരു വിവാഹത്തിന് ചെട്ട അന്വേഷകരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അണിഞ്ഞിരിക്കണം ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, എന്റെ ഇത് കഴിഞ്ഞാലും അബുസനാബിന് മരിച്ച് ഞാൻ അല്ല, എന്റെ ഭർത്താവ് മരിച്ച് ഞാൻ പ്രസവിച്ചില്ല, പ്രസവത്തോട് കൂടിയിട്ട് എന്റെ ഇത് കഴിഞ്ഞതാണ്. അപ്പൊ അബുസനാബിൽ പറഞ്ഞില്ലല്ലല്ല, നിങ്ങളുടെ ഇത് കീഴിൽ നിന്ന് 4 മാസം പ്രത്യേകിച്ച് എന്തായിട്ട് ഇരിക്കണം എന്നാണ്. അപ്പൊ ഈ സ്ത്രീ പറയാണ്, അതോടുകൂടിയിട്ട് അവർക്ക് വേറെയാണ്, അവരെന്തെങ്കിലും രാത്രി ആരും കാട്ടുന്നു. അങ്ങനെ അവർ വസ്ത്രങ്ങളൊക്കെ മൂടി കൊടുത്ത് അവരുടെ സൂക്ഷ്മതയാണ്, കാരണം അവർക്ക് ഉറപ്പുണ്ടെന്ന് ഇതിന്റെ പ്രസവത്തോടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സംശയം ഇനി എന്നെങ്കിലും അതുകൊണ്ട് തന്നെ രാത്രിയാകാൻ കഴിക്കിയത്. അങ്ങനെ അവരെ എന്തെങ്കിലും ആരും കാണാത്ത രീതിയിൽ റസൂളായിട്ട് മതം നടത്തിക്കുന്ന റസൂളെ ഇതിന്റെ ഭർത്താവും കഴിച്ചു, ഞാൻ ഗർഭിണിയായിരുന്നു, ഞാൻ പ്രസവിച്ചു, ഇന്ത്യ യുദ്ധം തീർന്നതിന്റെ 4 മാസം പ്രത്യേകിച്ചും വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അബുസനാബിൽ പറയുന്നത്. ഞാനാകട്ടെ കുത്താദീങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു ഞാൻ അങ്ങനെ എഴുതിയിട്ടാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞത് അബുസനാബിൽ പറഞ്ഞത് കളവാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസവം വരെയാണ് നിങ്ങളുടെ വീട്ടുകാരാണ് ഇത്, ഇനി നിങ്ങൾക്ക് മാറ്റിത്തമ്മിടുന്നതിന് പ്രശ്നമല്ല എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായി അവരുടെ ഇത് ഇതോട് പ്രസവത്തോട് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അണിഞ്ഞൊരുങ്ങൂടാൻ നിർത്തി. അതേസമയം അതില്ല എങ്കിൽ ആ അണിഞ്ഞൊരുങ്ങൽ പാടുള്ളതല്ല, അതാണ് എന്റെ വിഷയം. അതില്ല എങ്കിൽ ഭർത്താവ് പറ്റിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചമഞ്ഞൊരുങ്ങുന്നവരെ ഇസ്ലാമാണ്, ചമഞ്ഞൊരുങ്ങുന്ന ഒരു രീതി അവർക്ക് പാടുള്ളതല്ല. ഇതാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറഞ്ഞത്. അതിനാണ് എന്ന് പറയാൻ അല്ലെ ഹെഗാദെന്ന് പറയും. പക്ഷെ ചില ആളുകൾക്ക് ആ വിഷയത്തിൽ ചില അന്ധവിശ്വാസങ്ങളാണ്. ഭർത്താവ് മരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ 16-കാരിക്കായാലും 70-കാരിക്കായിട്ടുണ്ടെങ്കിലും ഒരു ആറാണ്ട് വരുത്തും, ഒരു മേലാപ്പ് വെള്ള മേലാപ്പ് വെള്ള വിരിപ്പ് ഈ പെണ്ണിനാണെങ്കിൽ ആകപ്പാടൊരു വെള്ള ഡ്രസ്സ് ഇങ്ങനെയൊന്നും ഇസ്ലാം ധരിച്ചു. അവരുടെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് അവർക്ക് ധരിക്കാം, എന്തേ പാടില്ലാത്തുള്ളൂ. മറ്റൊരു വിവാഹത്തിന് അവരെ മനസ്സിലല്ലേ ആളുകൾ അതിന് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു വേഷഭൂഷാദികൾ അവർക്ക് പാടില്ലായിരുന്നു. അവരിന് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ പോറ്റാൻ പറ്റുള്ള പോകേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനിവാര്യ ഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ വീട് വിട്ട് പുറത്തു പോകണമെങ്കിലും പ്രശ്നമല്ല. ഉഹുദിൽ സുഹദ ഷഹീദ്മാരായ ആ സഹാബികളുടെ ഭാര്യമാരൊക്കെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ പ്രവാചകർ ഇങ്ങനെ ഒറ്റക്ക് വീട്ടിനകത്തിരുന്നിട്ട് വലിയ പ്രയാസങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി സ്ത്രീകളൊന്നായിട്ട് ഒരിടത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഇരിക്കട്ടെ, സംസാരിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലം അവരുടെ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായത്. പകലിലൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ട് സംസാരിക്കാൻ പറഞ്ഞു, എന്നിട്ട് രാത്രി അവരുടെ ആളുകളിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നതിന് പ്രശ്നമല്ല. ഈ ഒരു കാര്യമാണ് അതിനാണ് എന്ത് പറഞ്ഞത് അൽ ഇഷ്ദാർ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകളിൽ എന്താണ് തലാഖ്, അതേപോലെ എന്താണ് പുല്ലഹ്, അതേപോലെ എന്താണ് പിന്നെ ഈലാഹ്, ലിഹാന്, ബിഹാറ്, മുത്താറക്ക, തസ്രിയത്ത് തുടങ്ങിയ വിഷയങ്ങൾ, അതേപോലെ തന്നെ ഇദ്ദയുടെ പിന്നെ നിയമങ്ങൾ, അതേപോലെ ഇഹ്ദാദ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ ഇനി ഈ ഒരു ആമുഖം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. എന്തെങ്കിലും നമുക്ക് സൂറത്തു തലാഖാണെങ്കിൽ, സൂറത്തു തലാഖിൽ ഈ ഒരു ആമുഖം നമ്മളുടെ കയ്യിലില്ല എങ്കിൽ സൂറത്തു തലാഖ് മനസ്സിലാവില്ല. കാരണം ഈ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ലേഖ വിഷയങ്ങളും വിശദീകരിക്കാനല്ല വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അതിന്റെ അടിസ്ഥാനങ്ങൾ പറയും. ചില വിവരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഭിന്നത്തിലാണുള്ളത്. അത് മനസ്സിലാക്കിയതനുസരിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ച ഗ്രന്ഥങ്ങളിലാണുള്ളത്. അപ്പോൾ ഈ ഒരു അത്തല് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ സൂറത്തു തലാഖിന് ഈ അടുത്താഴ്ച മുതൽ നമ്മൾ തുടങ്ങും. അപ്പൊ അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ ധാരണകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോ ക്ലാസ്സിൽ വന്നിരുന്ന ആളുകൾ അത് വായിച്ച് മനസ്സിലാക്കുക. അതില്ലാത്തൊരു ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തീയതി കേൾക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആമുഖം വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതില്ലായെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കുന്ന ആയത്തുകൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ആയത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദമായിട്ട് വരില്ല. يا ايها النبي اذا طلقتم النساء فطلقوهن لعدتهن مثلا നമ്മൾ അത് വിശദീകരിച്ചപ്പോഴാണ് ആളുകൾക്ക് ഇത് ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ഇത് ആമുഖം വിശദീകരിക്കാൻ വെച്ചത്. ആമുഖമായിട്ട് ഈ കർമ്മശാസ്ത്ര വിഷയം പറയുന്നത് മനസ്സിലായി. അപ്പൊ ആ ഭാഗങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. മനസ്സിലായി. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധങ്ങളിലുണ്ടായ കുട്ടികൾക്ക് അതിന് ചേർക്കേണ്ടത് ആരിലേക്കാണ്? അത് ചേർക്കേണ്ടത് സ്ത്രീകളിലേക്കാണ്. അതേസമയം പിന്നെ അവിഹിതബന്ധം എന്ന് പറയുന്നത് പിന്നെ ഈ മേലില്ലാത്ത അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ അറിയുന്ന രീതിയിലാണ് ഉള്ളത് എങ്കിൽ ബന്ധം വേർപ്പെടുത്തണം. ഇപ്പൊ വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടായതാണെങ്കിൽ ഉടനടി എന്ത് ചെയ്യണം? ബന്ധം വേർപ്പെടുത്തണം. പക്ഷെ കുട്ടികൾ ഈ ഒഴിവില്ല ജാരസന്താനങ്ങളുടെ ഹുക്കുമല്ല അവർക്കുള്ളത്. മനസ്സിലല്ലേ? അപ്പൊ അതിനെ പിന്നെ ഇവര് സംരക്ഷിക്കുക എന്നുള്ളതാണ്. സ്ത്രീയാണ് രണ്ടു വർഷം, ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ടു വർഷം മുതൽ കൂട്ടേണ്ടത്. മനസ്സിലല്ലേ? ആ പിരീഡിലുള്ള ചെലവും കാര്യങ്ങളൊക്കെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെലവ് പിന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വഹിക്കേണ്ടതാണ്. അത് പിന്നെ രണ്ട് രീതിയില്, പിന്നെ ഭർത്താവിൻ്റെതാണ് കുട്ടികൾ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായി? അതേസമയം പിന്നെ ഇപ്പൊ ലിയാൻഡ് വിഷയമുണ്ടല്ലോ, ലിയാൻഡ് വിഷയത്തിൽ മനസ്സിലെ ഭർത്താവല്ല ചെലവിന്, അല്ല ഇയാളല്ല ചെലവിന് കൊടുക്കേണ്ടത്. പിന്നെയോ അത് സ്ത്രീയിലേക്കാണ് ചേർക്കപ്പെടേണ്ടത്. സ്ത്രീയായി, സ്ത്രീന്റെ കുട്ടിയായി, അതിന് ഉത്തരവാദിത്തം ഇയാളില്ല, ഭർത്താവില്ല. അതേ സമയം കുട്ടി ഭർത്താവിൻ്റെതാകുമ്പോൾ വിവാഹമോചനം നടന്നിട്ടുണ്ടെങ്കിൽ ചെലവ് വഹിക്കേണ്ടത് ആര് തന്നെയാണ്? ഭർത്താവാണ്. രണ്ട് വർഷം മുലയിൽ കൂട്ടുക എന്നുള്ളത് വൽ വാലിദാത്ത് യുർദൈൻ ഔലാദഹുൻ ഹൗലൈനി കാമിലൈനി ലിമൻ അറാദാ യുതിമ്മ റദാഅ. മനസ്സിലായി? ഉമ്മമാരാണ് കുട്ടികൾക്ക് വേണ്ടത് രണ്ട് വർഷം മുല കൊടുക്കേണ്ടത്. ആർക്ക്? ലിമൻ അറാദാ യുതിമ്മ റദാഅ. രണ്ട് വർഷം മുല കൊടുക്കണം എന്ന് ഭർത്താവ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തെയ്യണം? പെണ്ണ് ഉമ്മേനെയാണ് മുല കൊടുക്കേണ്ടത്. പക്ഷേ ഭർത്താവ് എന്തെയ്യണം? നിങ്ങളെ ചെലവ് കൊടുക്കണം. മുലി കൂട്ടുന്നതിന് ഒക്കെ ചെലവ് കൊടുക്കുന്നു. ചില നമുക്ക് സൂറത്തു തലാഖിന്റെ അവസാനത്തിൽ ആ ഭാഗങ്ങൾ വരുന്നുണ്ട്. മുല കുടിയിരിക്കുന്നതും മുലി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ, അതിനെക്കുറിച്ചുള്ള വിഷയം വരുന്നുണ്ട്. തലാഖ് ചെല്ലപ്പെട്ടിരുന്നെങ്കിൽ മുലി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഇതിൽ വരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭർത്താവിലേക്കാണ്. മനസ്സിലെ? ഭർത്താവിലേക്കാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യമല്ല. ആരുടേതാണോ കുട്ടി, അയാളാണ് ചെയ്യുന്നത്. അതിന് അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്, ചെലവും താമസ സ്ഥലവും ശ്രദ്ധീയത്തും ഒക്കെ. തങ്ങൾ ഭാര്യ ഈലാരി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഉണ്ടല്ലോ, ഈലാരി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ തലാഖിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഇപ്പൊ കുറെ സ്റ്റെപ്പുകളുണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു ശിക്ഷണ രീതിയാണ് ഈലാരി. പക്ഷെ സ്ത്രീകളെ അവരുടെ സ്വഭാവവും പെരുമാറ്റവും മോശമാകുന്നുവെങ്കിൽ അവർക്കതിനുള്ള ഒരു ശിക്ഷണാണ് എന്ത്? ഈലാരി. അപ്പൊ അള്ളയാണ് ഞാൻ ഇനി എന്നെ പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ വിട്ടുനിർത്തുക, അവരെ പ്രാർത്ഥിക്കൂല. പറഞ്ഞു മനസ്സിലായി? അതൊരു ശിക്ഷണ രീതിയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് പിന്നെ തലാഖല്ല. പക്ഷെ അത് തലാഖിലേക്ക് എത്തുമ്പോൾ നാല് മാസം കഴിഞ്ഞതിന് ശേഷം ഇവര് തിരിച്ചു വരുന്നില്ല എങ്കിൽ അതും ഒരു ശിക്ഷണ രീതിയാണ്. മനസ്സിലായ? സ്ത്രീയുമായിട്ടുള്ളതായ പിന്നെ വിഷയങ്ങൾ നന്നാക്കുന്ന മാർഗേണ കുറെ എന്തുണ്ട്, കുറെ രീതികളുണ്ട്. ഒറ്റയ്ക്ക് തലാക്കല്ല, പിന്നെയോ തലാക്കിലേക്ക് എത്താത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഇത്.
ഇല്ലല്ല
ഇല ഇല എന്തുണ്ട് ശരിക്ക് ആല യൂലി എന്ന് പറഞ്ഞ ഇല എന്ന് പറഞ്ഞാൽ എന്താ സത്യം ചെയ്യലാണ് സത്യം ചെയ്യണം കവിതയിൽ കാണാം ഫഅലൈതുല അർസലന മിൻകലാലതിൻ വലാമിൻ വജഹത്ത തുലാഖി മുഹമ്മദ നബിയ്യൻ യറമാല യറൂന വദിക്റുഹു അഗാദല അംറിഫിൽ ബിലാദി വഅംജദ അതായത് പിന്നെ ഒരു ജാഹിലിയ കവി ഉണ്ടായിരുന്നു ആശാ ഖൈസ് ഈ ആശാ ഖൈസ് തന്റെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര നിപുണനായ കവിയായിരുന്നു ഭയങ്കര പ്രതിഭയായിരുന്നു അപ്പോ പിന്നെ അന്ന് കവികൾക്ക് ഭയങ്കര വിലയുള്ള കാലാണല്ലോ അപ്പൊ ഏതൊരു മുടക്കാത്തിരക്കിനും മാർക്കറ്റ് നേടിക്കൊടുക്കുന്ന അവസ്ഥയാണ് കവികൾക്ക് ഉണ്ടായിരുന്നത് കവിതൻ പാടിയിട്ടുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് ഈ ആശാ ഖൈസ് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇങ്ങനെ മക്കത്ത് വന്നിട്ടുണ്ട് മുഹമ്മദ് ഇങ്ങനെ നബിയാണെന്ന് വാദിക്കുന്നുണ്ട് കുറെ അത്ഭുതങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആനെ കുറിച്ചൊക്കെ അപ്പൊ ഈ വാർത്ത ആശാ ഖൈസ് കേട്ടപ്പോ തന്റെ ഒട്ടകത്തെ ഇങ്ങനെ നിർത്തിയിട്ട് പറയാണ് അല്ലെങ്കിൽ പുതരനെ നിർത്തിയിട്ട് പറയണം അപ്പൊ ആലയിത്തുല അർസലഹാമിൻ കലാലത്തിൽ വലാമിൻ ഹത്താത്തുല ആലയിത്തു ഞാനിത് സത്യം ചെയ്ത് പറയുന്നു ഈ മുഹമ്മദിന്റെ വീട്ടിൽ നിർത്തി എന്നിട്ട് നീ നിൽക്കുന്നത് വരെ പിന്നെ ഒരു പിന്നെ പിന്നെ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ല നീ ഇപ്പോ നബിയു ഇറമാല ഇറവനാവതി ഗുഹു അഹാദല അംരീഫിൽ ബിലാദി അഞ്ചര ഏറെ കേളി കേട്ട ഒരു നബിയാണ് അവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ അവിടെ പ്രയോഗിച്ചത് ആലയിത്തു എന്നാണ് മറ്റേ പക്ഷേ ഈ അഷക്കൈസ് റസൂലിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്ത മക്കാരി കേട്ടപ്പോൾ ഇതുപോലെ ഇവിടെ വൈസ് വന്നത് നൂറൊട്ടകയിട്ട വന്നത് അഷക്കൈസ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ഇഷ്ടന്റെ കവിത മതി ഇസ്ലാം പ്രചരിക്കുക അത്ര ഭയങ്കര നിപുണന അപ്പൊ ഒരു ദീതി മക്കാരി തറഞ്ഞപ്പോ ഒരു നൂറൊട്ടക ആയിട്ട് വൈക്ക വന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ് ആഴ്ച ഇവിടെ വെച്ചിട്ട് ദീതി മുഹമ്മദിനെ നൂറും കാണിക്കാതെ തിരിച്ചു പോകുകയാണെങ്കിൽ എനിക്ക് നൂറൊട്ടകം തരാന്ന് അപ്പൊ നൂറൊട്ടം കിട്ടപ്പോ ആഴ്ച എന്ത് ചെയ്തു മുപ്പര് കവിത ഇല്ലണമൊക്കെ എന്തിനാണുള്ളത് കിട്ടാനാണ് നൂറൊട്ടകം കിട്ടുകയെന്ന് പറഞ്ഞപ്പോ മുപ്പര് എന്ത് അവിടെ നിന്ന് തിരിച്ചു വരും ഈ ഒട്ടക കഴിച്ച മുപ്പര് ഒട്ടക പുറത്ത് തന്റെ കുതിര പുറത്ത് തിരിച്ചു വരുമ്പോ ആ ഒട്ടകത്തിൽ നിന്ന് വീണ് കഴിച്ചു പൊട്ടി മേടിക്കുക ചെയ്യുന്നത് അല്ല പുള്ളി അവിടെ ആലയിട്ടു എന്നാ പ്രയോഗിച്ചത് ആലാന്നാണ് അതിനാണ് നമ്മളുടെ ഈല ഉണ്ടായത് അതിലെന്ത് വേണം സത്യം ചെയ്യലുണ്ടായിരിക്കണം എന്നർത്ഥം ഒരു അള്ളാഹു വേണ്ടി സത്യം ചെയ്തിട്ട് പറയാണ് ഞാൻ നിന്നെ പ്രാപിക്കൂല എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ഈല പക്ഷെ അത് നീണ്ടു പോവുകയാണെങ്കിൽ നാല് മാസം വരെ പറയുള്ളൂ നാല് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാലൊന്നാവും ഈ ഒരു മാഉൻ ഹറാമും മാഉൻ ഹലാലുണ്ട് മനസ്സിലെ അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായിരുന്ന കുട്ടിയുണ്ടല്ല അതും വിവാഹത്തിലൂടെയുള്ള കുട്ടി രണ്ടും രണ്ടാണ് ജാരസന്താനം നടത്തുന്നെങ്കിലത് അതൊരു പിന്നെ ഒരിക്കലും ഇസ്ലാമിൽ ഈ ഹറാമായ ബീജവും ഹലാലായ ബീജവും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ ഹറാമിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഹറാം ഹറാമായിട്ട് തന്നെ അറിയപ്പെടണം പറഞ്ഞ മനസ്സിലായി അതുകൊണ്ട് തന്നെ അതായത് ഹറാ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വ്യഭിചാരം നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വ്യഭിചാരത്തിൽ എന്ത് എന്നുള്ളത് നിർണയിക്കപ്പെടണം എന്നിട്ട് ഇത് ബന്ധം ഉണ്ടാക്കാൻ പാടുള്ളൂ ഗർഭിണിയാണ് എങ്കിൽ പാടുള്ളതല്ല കല്യാണം എന്ത് ചെയ്യണം അത് പിന്നെ അറിഞ്ഞതിന് ശേഷമാണ് കല്യാണം എന്തുകൊണ്ട് ഈ ഹറാമായതും ഹലാലായതും കൂടി കലരാതിരിക്കാൻ വേണ്ടി ഹറാം ഹറാമായിട്ടെന്ന് അറിയണം അള്ളാഹു നമ്മളെ കാക്കട്ടെ ഔദുബില്ല നമ്മുടെ ഹൃദയത്തിനെ അള്ളാഹു കാക്കട്ടെ മഹമാത്തൂര്
അവന്റെ മഹത്തായ മഹബായ ഫതില് കൊണ്ട് എല്ലാവിധ ഹൈറാത്തുകൾക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ അള്ളാഹു നമ്മുടെ പുരുഷായുസ്സിൽ നമുക്ക് എല്ലാവർക്കും ബർക്കത്തേറ്റുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പുണ്യസ്ഥലത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരു ഇടമേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ മനസ്സിന്റെ മുറാദുകൾ അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആ കൊണ്ട് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ല് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് പൊറുക്കുമാറാവട്ടെ അവരുടെയും നമ്മുടെയും വീഴ്ചകൾ അള്ളാഹു നികത്തുമാറാവട്ടെ അള്ളാഹു നമുക്ക് എളുപ്പമുള്ള മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ എത്തിപ്പെടുന്ന ഖബർസ്ഥാൻ അള്ളാഹുവിന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നമ്മുടെ കബറിടങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ അള്ളാഹു നമ്മുടെ കബറിടങ്ങളെ നമ്മുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കുമാറാവട്ടെ അവിടെ ഭയപ്പാടിന് പകരം അള്ളാഹു നമുക്ക് നിർഭയത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ ശരിയുത്തരം അള്ളാഹു നമുക്ക് ബോധനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ സുമ്രത്തിൽ മഹ്ഷറിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്റാറുകളോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ വ ദമ്മിർ അഅദാഅക അഅദാഅ ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.